സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അയ്യദഹുല്ലാഹു തആല ബിനസ്രിഹിൽ അസീസ്. കഴിഞ്ഞ വെള്ളിയാഴ്ച 7/9/2007 മാൻഹെയിം ജർമ്മനിയിൽ ചെയ്ത ഖുതുബയുടെ പരിഭാഷയാണ് ഞാൻ കേൾപ്പിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ജർമ്മനി അഹമ്മദിയ ജമാഅത്തിന്റെ വാർഷിക ജൽസ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സമാപിച്ചു. ഇന്ന് ആ ജൽസയെ പരാമർശിച്ച് ചില കാര്യങ്ങൾ പറയുന്നതാണ്. ഈ ജൽസയുടെ നടത്തിപ്പിനായി ഓരോ വർഷവും ടീമുകൾ രൂപീകരിച്ചുകൊണ്ട് അവരെ വിവിധ ജോലികൾ ഏൽപ്പിക്കാറുണ്ട്. പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന എല്ലാവരും ഉത്സാഹത്തോടും താൽപര്യത്തോടും കൂടി തങ്ങളിൽ അർപ്പിതമായ കടമകൾ നിറവേറ്റാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കാറുമുണ്ട്. ലോകത്തെവിടെയൊക്കെ ജൽസ സംഘടിപ്പിക്കുന്നുണ്ടോ ജൽസയുടെ മുമ്പേ അവിടെ നിന്നൊക്കെ എല്ലാ ഏർപ്പാടുകളും നന്നായി പര്യവസാനിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യുക എന്ന് പറഞ്ഞ് അഹമ്മദികൾ ദുആയ്ക്കായി എനിക്ക് കത്തെഴുതിക്കൊണ്ടിരിക്കാറുണ്ട്. ഇതുതന്നെയായിരുന്നു ജർമ്മനിയിലെ പ്രവർത്തകരുടെയും വിവിധ വിഭാഗങ്ങളുടെ ഓഫീസർമാരുടെയും അവസ്ഥ. എന്തായാലും ഇത് ജമാഅത്തിന്റെ ഒരു മൌലികമായ ഗുണമാണ്, അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ശിക്ഷണമാണ്, അള്ളാഹുവുമായിട്ടുള്ള അവരുടെ ബന്ധമാണ്. ഈ ബന്ധം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ജമാഅത്തിന് ശിക്ഷണം നൽകി സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ആ സർവലോക പരിപാലകനെയും പരമകാരുണികനെയും കരുണാമയനെയും ആ മഹാത്മാവ് പരിചയപ്പെടുത്തി തന്നു. അവൻ ഇക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യസന്ധനായ പ്രേമിയിലൂടെ തന്റെ സവിശേഷ ഗുണങ്ങളുടെ ശരിയായ അറിവും ജ്ഞാനവും നമുക്ക് നൽകി. അവൻ നൽകിയിരിക്കുന്ന മാർഗങ്ങളും ശക്തികളും ശരിയായ നിലയിലും കഴിവുകളും അനുസരിച്ചും ഉപയോഗിച്ച് അതിൽ നിന്ന് ഫലമെടുക്കാൻ സൌഭാഗ്യവും നൽകിയിരിക്കുന്നു. ഇത് മുഖേന ജൽസയ്ക്കു വേണ്ടുന്ന ഒരുക്കങ്ങൾ തങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് ഉത്തമമായ നിലയിൽ ചെയ്യാൻ ഡ്യൂട്ടികൾ നിർവഹിച്ച എല്ലാവരും യോഗ്യരായി തീർന്നു. ഞാൻ പറഞ്ഞതുപോലെ ജൽസയുടെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും അതിന്റെ പ്രവർത്തനങ്ങൾക്കുവേണ്ടി ദുആ ചെയ്യാൻ ശ്രദ്ധിച്ചു, അതിന്റെ പ്രവർത്തകർക്കുവേണ്ടി ദുആ ചെയ്യാൻ ശ്രദ്ധിച്ചു. ദുആ ചെയ്യാൻ എനിക്കും എഴുതിക്കൊണ്ടിരുന്നു. കാരണം ഇതില്ലെങ്കിൽ നമ്മുടെ ജോലി പൂർണ്ണമാവുകയില്ലെന്ന് ഓരോ അഹമ്മദിക്കും നല്ലവണ്ണം അറിയാം. ഇതില്ലെങ്കിൽ അള്ളാഹുവുമായി ബന്ധമുണ്ടെന്ന വാദം വെറും പൊള്ളയാണ്. ഏതൊരുവന്റെ കയ്യിലാണോ സർവവുമുള്ളത്, നാം ആ അള്ളാഹുവിന്റെ മുമ്പിൽ കുനിയുന്നവരായതുകൊണ്ടാണ് നമ്മുടെ പ്രവൃത്തികളിൽ അനുഗ്രഹമുണ്ടാകുന്നതും എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ പരിശ്രമങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവൻ അവയിൽ അനുഗ്രഹമിടുന്നതും. അതുകൊണ്ട് വിജയപ്രദമായ രീതിയിൽ ജൽസ സംഘടിപ്പിക്കലും അതിന്റെ സമാപനം കുറിക്കലും ഓരോ പ്രവർത്തകനും സമാധാനത്തിനും സന്തോഷത്തിനും കാരണമായി തീരുന്നത് പോലെ അള്ളാഹുവിന്റെ സ്നേഹനിർഭരമായ പെരുമാറ്റത്തിന് അവനെ കൂടുതലായി അള്ളാഹുവിന്റെ മുമ്പിൽ കുനിയുന്നവനും നന്ദി കാണിക്കുന്നവനുമാക്കേണ്ടതാണ്. ലൈൻ ശക്രത്തും ല അസീദന്നക്കും എന്ന കൽപ്പനയെ എപ്പോഴും മുന്നിൽ കാണണം. ജനങ്ങളെ, നിങ്ങൾ നന്ദിയുള്ളവരാവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ തരും. നാം അവന്റെ നന്ദിയുള്ള ദാസനായിരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഈ പാരിതോഷികം മുമ്പത്തേക്കാൾ അധികം ഇറങ്ങുന്നതാണ്. അടുത്ത വർഷം ഇൻഷാ അല്ലാഹു തആല ഖിലാഫത്ത് ജൂബിലിയുടെ ജൽസയാണ് വരാൻ പോകുന്നത്. ഹാജർ നിലയും ഈ വർഷത്തേക്കാൾ അധികം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുക്കങ്ങളും ഈ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ വിശാലമാക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈ സന്ദേശവും ആദ്യത്തേക്കാൾ കൂടുതൽ ഓർക്കുക. അവൻ പറയുന്നു, നിങ്ങളുടെ ഒരുക്കങ്ങളുടെ ശ്രേഷ്ഠത ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്തു തന്നിട്ടുള്ള പാരിതോഷികങ്ങളെയും ഔദാര്യങ്ങളെയും ഓർത്തുകൊണ്ട് ആദ്യത്തേക്കാൾ കൂടുതൽ നന്ദിയുള്ളവരായി എന്റെ മുന്നിൽ കുനിയുക. അതായത് ഒരുക്കങ്ങൾ നല്ല നിലയിലായത് തങ്ങളുടെ തന്ത്രവും സാമർഥ്യവും ബുദ്ധിയും അധ്വാനവും കൊണ്ടാണെന്ന് കരുതാതിരിക്കുക. അള്ളാഹുവിന് വേണ്ടി ചെയ്യപ്പെട്ട കർമ്മങ്ങൾ സ്വാധീനം ചെലുത്തുന്നത് അവന്റെ യഥാർത്ഥ ദാസനും അവനോട് നന്ദി കാണിക്കുന്നവനും ആയിക്കൊണ്ട് അവന്റെ മുമ്പിൽ നമ്ര ശിരസ്കനായി നന്ദി കാണിക്കുമ്പോഴാണ്. പ്രവൃത്തികൾ എത്ര അധികമായാലും ബാഹ്യമായിട്ട് വിഷമങ്ങൾ എത്ര കണ്ടാലും തന്റെ ദാസരെ സഹായിക്കാനുണ്ടാകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. എന്നല്ല, ആദ്യത്തേക്കാൾ കൂടുതൽ പാരിതോഷികങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും മഴ വർഷിക്കുന്നതുമായിരിക്കും. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടുള്ള ഈ നന്ദി പ്രകടനം ബുദ്ധിയിലും മനസ്സിലും ആർദ്രമായി വെക്കുകയാണെങ്കിൽ അത് വർദ്ധിക്കുകയും പ്രകടമാവുകയും ചെയ്യും. ഇത് മുഖേന അനുഗ്രഹങ്ങളുടെ മഴ ജമാഅത്തിനുമേൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുവേനിയുടെ ജീവിത മാതൃക എന്തായിരുന്നു? അള്ളാഹുവേ, നീ എന്നെ നിന്നെ സ്മരിക്കുന്നവനും നിന്നോട് നന്ദിയുള്ളവനുമാക്കണമേ എന്ന് ആ മഹാത്മാവ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അള്ളാഹുവിനോട് നന്ദി കാണിക്കാനും നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ സഹായിച്ചിട്ടുള്ളവനോട് നന്ദി കാണിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം ഓർക്കുക. കാരണം നിങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് സഹായം പ്രാപിച്ചിട്ട് അവരോട് നന്ദി കാണിക്കാതിരുന്നാൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ശീലം നിങ്ങളിലുണ്ടാവുകയില്ല. അതുകൊണ്ട് ജൽസയുടെ ഒരുക്കങ്ങൾക്ക് സഹായകമായി ഏതെങ്കിലും വിധത്തിൽ പ്രവർത്തിക്കുകയും സേവനം ചെയ്യുകയും ജോലിയെടുക്കുകയും ചെയ്തിട്ടുള്ള ഓരോരുത്തരോടും സംഘാടകരും ഉദ്യോഗസ്ഥരും നന്ദി കാണിക്കേണ്ടതാണ്. സുഖകരമായ നിലയിൽ എല്ലാവരും ജൽസ കേട്ടുവെന്ന് മാത്രമല്ല, താമസത്തിലും ഭക്ഷണത്തിലും മറ്റു കാര്യങ്ങളിലും നിസ്സാര ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടുണ്ടാവുകയുള്ളൂ. വിശാലമായ പരിപാടി ആയതുകൊണ്ട് പൂർണമായും സുഖസൌകര്യങ്ങൾ സാധ്യമാവില്ലെന്ന് പ്രകടമാണ്. എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ തീർച്ചയായും ഉണ്ടാവും. പക്ഷേ ഏറ്റവും നല്ല സൌകര്യങ്ങൾ ഒരുക്കാൻ സംഘാടകർ ശ്രമിക്കുന്നു. ഉദ്യോഗസ്ഥർ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ പ്രവൃത്തി ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥത കൊണ്ട് നല്ല നിലയിൽ പര്യവസാനിക്കുന്നു. ഇതിൽ പുരുഷന്മാരും സ്ത്രീകളും യുവാക്കളും യുവതികളും എല്ലാം ആവേശത്തോടെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഈ മൌലികമായ ഗുണം തന്നെ വിശ്വസിക്കുന്നവരിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് അന്യർക്കും കാണാൻ കഴിയുന്നുണ്ട്. മാൾട്ട പാർലമെന്റിലെ ഒരംഗവും ഇന്തോനേഷ്യയിൽ നിന്ന് വന്ന രണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാരും ഇത് അംഗീകരിച്ചുകൊണ്ടാണ് പോയത്. ജൽസയ്ക്കുവേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ള ഏർപ്പാടുകളിൽ അത്ഭുതകരമായ അച്ചടക്കം കാണാമായിരുന്നുവെന്ന് അവർ പറഞ്ഞു. ഇപ്രകാരം തന്നെ ബൽഗാരിയയിൽ നിന്ന് വന്ന ക്രൈസ്തവ സഹോദരനും ജൽസ കണ്ട് അത്ഭുതപ്പെട്ടു. നിങ്ങൾ അത്ഭുത തരത്തിലുള്ള ആളുകളാണെന്നും ജൽസയുടെ എല്ലാ ഏർപ്പാടുകളും സർക്കാരിന്റെ സഹായമൊന്നുമില്ലാതെ സ്വയം ചെയ്യാൻ കഴിയുന്നു എന്നത് ആശ്ചര്യകരമാണെന്നും പങ്കെടുക്കുന്ന പ്രതിനിധികളിൽ നിന്നും അവരെ സേവിക്കാൻ നിൽക്കുന്ന പ്രവർത്തകരിൽ നിന്നും അച്ചടക്കം ഒരുപോലെയാണ് പ്രകടമാകുന്നതെന്നും അവർ തുറന്നു സമ്മതിച്ചു. അഹമ്മദികളായ നാം നമ്മുടെ സ്വഭാവമനുസരിച്ച് ചില കാര്യങ്ങൾ നിസ്സാരമായി കാണുമ്പോൾ അതിനെ ഈ കൂട്ടർ വളരെ കാര്യമായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഇവർക്ക് സാധാരണമായിരിക്കും. അള്ളാഹു അന്യരുടെ മുമ്പിൽ ജമാഅത്തിന്റെ അഭിമാനവും അന്തസ്സും നിലനിർത്തുന്നു. ഈ അനുഗ്രഹത്തിനുള്ള നന്ദി എന്ന നിലയിലും നമ്മുടെ നിലവാരം മെച്ചപ്പെടേണ്ടതാണ്, അതിനുള്ള പരിശ്രമം നടത്തേണ്ടതാണ്. ഈ പരിശ്രമത്തോടൊപ്പം അള്ളാഹുവിന്റെ മുമ്പിൽ പ്രണമിക്കുകയും അവനെ സ്മരിക്കുകയും ചെയ്യുന്ന നിലയും ആദ്യത്തേക്കാൾ വർദ്ധിക്കേണ്ടതാണ്. ഈ വിചാരത്തോടുകൂടി നാം നമ്മുടെ ജോലികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ വാഗ്ദാനമനുസരിച്ച് നമ്മുടെ പ്രയാസങ്ങളും സ്വയം അകന്നുപോകുന്നതായിരിക്കും, നമ്മുടെ ജോലികൾ സരളമായി തീരുകയും ചെയ്യും. പാകിസ്ഥാനിൽ നിന്ന് വന്നവരും മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് വന്നവരും ജർമ്മനിയുടെ ജൽസ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഒരു മെഷീന്റെ ഭാഗങ്ങൾ പോലെ ഒരു ബുദ്ധിമുട്ടും ബഹളവും കൂടാതെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. എവിടെയൊക്കെ നമ്മുടെ വലിയ ജൽസ നടക്കുന്നുവോ അവിടെയൊക്കെ ഈ മൌലികമായ ഗുണം സ്ഥാപിതമായി കഴിഞ്ഞിട്ടുണ്ട്. യു കെയിലെ ജൽസയിലും മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന ജൽസയിലും ഇത് പ്രകടമാണ്. ദീർഘകാല പരിചയം കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ അനുഭവ സമ്പന്നരായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ജർമ്മനിയിൽ ഈ മൌലിക ഗുണം ആരംഭം മുതലേ കണ്ടുവരാൻ കാരണം ജൽസ നടത്തി പരിചയമുള്ള നിരവധി ആളുകൾ പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ വന്ന് താമസമാക്കിയതാണ്. അവർ പാകിസ്ഥാനിലെ ജൽസകളിൽ സേവനം ചെയ്യാറുള്ളവരായിരുന്നു. ഖുദ്ദാമുൽ അഹമ്മദിയയുടെ കീഴിൽ അവർക്ക് പരിശീലനം കിട്ടിക്കൊണ്ടുവരുന്നു. ഇതിനു മുമ്പേയും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇൻഷാല്ലാ പാകിസ്ഥാനിൽ ജൽസ സംഘടിപ്പിക്കുമ്പോൾ ദീർഘകാലം പരിശീലനം ലഭിക്കാത്ത കാരണത്താൽ അവിടുത്തെ തയ്യാറെടുപ്പുകളിൽ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന ആശങ്ക സ്വാഭാവികമാണ്. അവിടെ ജൽസ സംഘടിപ്പിക്കുമ്പോൾ ഇൻഷാല്ലാ ആ ജൽസ വളരെ വിശാലമായിരിക്കും. യു കെയിലെയും ജർമ്മനിയിലെയും ജൽസയിൽ പങ്കെടുക്കുന്ന ആളുകളെ ഒന്നിച്ചുകൂട്ടി നോക്കിയാൽ അതിനേക്കാൾ പത്തിരട്ടി അധികം ആളുകൾ അവിടെ പങ്കെടുക്കുന്നതാണ്. അള്ളാഹു അതിനുള്ള ഏർപ്പാട് ചെയ്യുന്നതുമാണ് ഇൻഷാല്ലാ. സമയം വന്നെത്തുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദികൾ അതൊക്കെ ചെയ്യാൻ തയ്യാറായിരിക്കും. ടീമുകൾ അവരുടെ പ്രവൃത്തി ചെയ്താലും ഇല്ലെങ്കിലും അഹമ്മദീയത്തിന്റെ മൌലിക ഗുണത്തിൽ അടിയന്തരഘട്ടത്തിൽ പ്രവർത്തിക്കാനുള്ള കഴിവ് വളരെ വലുതാണ്. ഞാൻ പറഞ്ഞു വന്നത് ജർമ്മനിയിലെ ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ചും അവരുടെ ഓർഗനൈസ്ഡ് പ്രവർത്തനത്തെക്കുറിച്ചുമായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ അടിസ്ഥാനത്തിൽ വളരെ ചിട്ടയോടും അച്ചടക്കത്തോടും കൂടിയുള്ളതായിരുന്നു ജൽസ. യു കെയിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനോട് യു കെയിലെ ജൽസയും ജർമ്മനിയിലെ ജൽസയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് നിനക്ക് കാണാൻ കഴിഞ്ഞതെന്ന് ഞാൻ ചോദിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞ മറുപടി, ഇവിടുത്തെ ജൽസ കൂടുതൽ ഓർഗനൈസ്ഡ് ആയി തോന്നുന്നുവെന്നാണ്. ഇതിന് കാരണം ഞാൻ പറഞ്ഞത് തന്നെയാണ്. പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള പരിശീലനം സിദ്ധിച്ച ആളുകളെ ഇവർക്ക് കിട്ടിയിരിക്കുന്നു. അവർ വളർന്നു വരുന്ന തലമുറയെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് കേൾക്കുമ്പോൾ യു കെക്കാർ വിഷമിക്കുന്നുണ്ടാവും. അവർ വിഷമിക്കേണ്ട കാര്യമില്ല. ദീർഘകാലത്തെ പരിശീലനത്തിന് ശേഷം അവരുടെ നിലവാരവും വളരെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഏർപ്പാടുകളെല്ലാം നന്നായി കാണാൻ കഴിയുന്നത് ഈ സ്ഥലം ഇവർക്ക് കിട്ടിയതുകൊണ്ടാണ്. മാൻഹൈമിലെ മായി മാർക്കറ്റ് ജൽസ നടത്താൻ ജമാഅത്തിന് ലഭിച്ചു. ഇതിലൊരുപാട് സൌകര്യങ്ങളുണ്ട്. അതുകൊണ്ട് കുറെ ജോലികൾ ഇവർക്ക് ചെയ്യേണ്ടി വന്നില്ല. എന്നല്ല, ഇക്കാരണത്താൽ മറ്റു പ്രവൃത്തികളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. ഒരുപാട് സൌകര്യത്തോടുകൂടിയുള്ള ഇത്ര വലിയ സ്ഥലം കിട്ടുക എന്നതും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഇതിലും നാം അവനോട് നന്ദി കാണിക്കേണ്ടതാണ്. ചില നിയന്ത്രണങ്ങൾ ഉണ്ടെന്നുള്ളത് ശരി തന്നെ, അത് പാലിക്കുകയും വേണമായിരുന്നു. പക്ഷേ ഈ നിയന്ത്രണവും നമ്മുടെ ഗുണത്തിനും നമ്മുടെ പ്രവൃത്തികൾ നന്നാക്കി തീർക്കുന്നതിനും അവയുടെ നില ഉയർത്തുന്നതിനും വേണ്ടിയായിരുന്നു. ഉദാഹരണത്തിന്, പാചകപ്പുര നല്ല വൃത്തിയുള്ളതാക്കി സൂക്ഷിക്കണം എന്നത് ഇവിടുത്തെ ഒരു നിബന്ധനയാണ്. ഇത് വളരെ നല്ല കാര്യമാണ്. വൃത്തിയും വെടിപ്പും വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇപ്രാവശ്യം ഡൈനിങ് ഹാളിന്റെ വൃത്തി വളരെ നല്ലതായിരുന്നുവെന്ന് പുറത്തുനിന്ന് വന്ന പലരും പറയുകയും ചെയ്തു. പാത്രങ്ങൾ കഴുകുന്നതിനും മറ്റും നമ്മുടെ ഒരു എഞ്ചിനീയർ സെമി ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് കൂടുതൽ നന്നാക്കി ഓട്ടോമാറ്റിക് ആക്കാൻ ശ്രമിക്കുകയാണ്. ഇത് മുഖേന ഒരു മിനിറ്റ് കൊണ്ട് ഒരു ബിരിയാണി ചെമ്പ് അത് ഉപയോഗിച്ചിട്ടേ ഇല്ല എന്ന് തോന്നും വിധം കഴുകി വൃത്തിയാക്കാൻ കഴിയും. തികച്ചും പുതിയതായിട്ട് തോന്നും. ഇതും ഈ പ്രാവശ്യത്തെ ഒരുക്കങ്ങളിൽ പുതിയതായി വന്നു ചേർന്നതാണ്. കൂടുതൽ മെഷീനുകൾ ഉണ്ടാക്കാനും അത് കൂടുതൽ ഗുണമുള്ളതാക്കാനും ഞാൻ ആ എഞ്ചിനീയർ സാഹിബിനോട് പറഞ്ഞിട്ടുണ്ട് എന്നല്ല, അത് പേറ്റന്റ് ചെയ്യുകയും വേണം. നമ്മുടെ വലിയ ജൽസകൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ആദ്യം അതെത്തിക്കുന്നതാണ്. വളരെ ലളിതവും കൂടുതൽ ഉപകാരപ്രദവുമായ മെഷീനാണിത്. അള്ളാഹു അഹമ്മദികൾക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാനുള്ള ബുദ്ധി നൽകിയിരിക്കുന്നു. എങ്ങനെ കുറഞ്ഞ ചെലവിൽ ജമാഅത്തിന് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നാം അള്ളാഹുവിന് കൂടുതൽ നന്ദി കാണിക്കേണ്ടതാണ്. പ്രവർത്തകരായ നിങ്ങളുടെ സംവിധാനങ്ങൾ മറ്റുള്ളവർക്ക് നന്നായി തോന്നുന്നതും ഓരോ വർഷവും അതിൽ വർധനവുണ്ടാകുന്നതും നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ജമാഅത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ അള്ളാഹു സൌഭാഗ്യം തരുന്നതുമെല്ലാം ഒരു പ്രവർത്തകന്റെയും മനസ്സിൽ ഒരു തരത്തിലുള്ള അഹങ്കാരവും പൊങ്ങച്ചവും ഉണ്ടാക്കരുത്. മറിച്ച് കൂടുതൽ വിനയത്തോടുകൂടി അള്ളാഹുവിന്റെ സന്നിധിയിൽ കുനിഞ്ഞുകൊണ്ടുപോകേണ്ടതാണ്. അള്ളാഹു നമുക്ക് സേവനത്തിനുള്ള അവസരം നൽകുന്നുവെന്നോർത്ത് കൂടുതലായി നന്ദി കാണിക്കണം. ഈ വിനയവും നന്ദി പ്രകടനവും യാഥാർത്ഥ്യമാകുന്നത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ആരാധനാ കർമ്മങ്ങളെ സംരക്ഷിക്കുമ്പോഴും ഓരോ സേവനവും അള്ളാഹുവിന്റെ പാരിതോഷികമായി മനസ്സിലാക്കുമ്പോഴും അവന്റെ അനുഗ്രഹമാണെന്ന് അറിയുമ്പോഴുമാണ്. എപ്പോഴും ഓർക്കുക, ഒരഹമ്മദിയുടെ മേലുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹം ജമാഅത്തിൽ ചേരുകയും അതിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുകയും അതിന്റെ വ്യവസ്ഥതയോട് ചേർന്നിരിക്കുകയും അനുസരണ വികാരത്തോടെ ഓരോ സേവനവും ചെയ്യുകയും ചെയ്യുന്ന കാരണത്താലാണ്. അതിനാൽ ഇക്കാര്യം എപ്പോഴും ഓർമ്മ വയ്ക്കുക. നിസാമിനെ അനുസരിക്കുക എന്ന വികാരം ആദ്യത്തേക്കാൾ കൂടുതൽ സ്വയം മനസ്സിലുണ്ടാക്കണം. ഞാൻ മുമ്പേയും പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ഓരോ അഹമ്മദിയും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അവനോടുള്ള ബന്ധത്തിന്റെ നിലവാരം ഉയർത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. നിസാമിനോടുള്ള അനുസരണത്തിന്റെ ഉത്തമ മാതൃക കാണിക്കണം. എപ്പോഴും ഓർക്കുക, ഖിലാഫത്തിനോടുള്ള അനുസരണം നിസാമിനോടുള്ള അനുസരണവുമായി ബന്ധപ്പെട്ടതാണ്. ജമാഅത്ത് വ്യവസ്ഥിതിയുടെ ഏതെങ്കിലും ഭാരവാഹിയെ നന്നാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അതായത് ആരുടെയെങ്കിലും തെറ്റായ സ്വഭാവം കണ്ടാൽ ഖലീഫയെ ആ വിവരം അറിയിക്കാവുന്നതാണ്. പക്ഷേ ധിക്കാരം കാണിക്കൽ ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ജൽസയുടെ അസാധാരണമായ വിജയത്തിന്റെ യഥാർത്ഥ നന്ദി പ്രകടനത്തിന്റെ ശരിയായ രീതി അള്ളാഹുവിനോടുള്ള ബന്ധത്തിലും എടുത്തുപറയത്തക്ക മാറ്റം ഉണ്ടാകുക എന്നതാണ്. അതുപോലെ തന്നെ ജമാഅത്ത് വ്യവസ്ഥിതിയെ അനുസരിക്കുന്നതിലും ഉത്തമ മാതൃകയാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അനുസരണത്തിന്റെ ഏതു നിലയാണ് നമ്മളിൽ കാണാൻ ആഗ്രഹിച്ചിരുതെന്ന കാര്യം എപ്പോഴും ഓർമ്മയിൽ വെക്കുക. എന്തു പാഠമാണ് ആ മഹാത്മാവ് നൽകിയത്? ആ മഹാത്മാവ് പറഞ്ഞത്, നിങ്ങളോടുള്ള കടമകൾ നിർവഹിക്കപ്പെടട്ടെ, പെടാതിരിക്കട്ടെ, നിങ്ങളുടെ ജോലി കേൾക്കുക, അനുസരിക്കുക എന്നതാണ്. നിങ്ങളോടുള്ള കടമകൾ നിറവേറ്റേണ്ട നിർബന്ധ ബാധ്യത ആരിലാണോ ഉള്ളത്, അവരുടെ മേൽ അവരുടെ കർമ്മത്തിന്റെ ഭാരമാണുണ്ടാവുക, നിങ്ങളിൽ നിങ്ങളുടെ കർമ്മങ്ങളുടെ ഭാരമാണുള്ളത്. അതുകൊണ്ട് കടമകൾ നിറവേറ്റാത്ത ഭാരവാഹികളോട് അള്ളാഹു സ്വയം ചോദിച്ചുകൊള്ളും. ഖിലാഫത്തിന്റെ അനുഗ്രഹം കൊണ്ട് കടാക്ഷിച്ചിരിക്കുന്നു എന്നത് അഹമ്മദിയ ജമാഅത്തിന്റെ മേൽ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്, ഔദാര്യമാണ്. ഇതിനെ തന്റെ സമ്മാനങ്ങളിൽ ഒരു സമ്മാനമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഈ സമ്മാനവും തന്നിട്ടുള്ളത് സത്യത്തോടൊപ്പം നിൽക്കാനാണ്. കാലത്തിന്റെ ഖലീഫയ്ക്ക് ഒരു പാർട്ടിയും ഉണ്ടാകുകയില്ല, പക്ഷപാതപരമായ പെരുമാറ്റവും ഉണ്ടാവുകയില്ല. പരാതിയുണ്ടെങ്കിൽ ഖലീഫയെ അറിയിക്കാവുന്നതാണ്. അതിനാൽ പുതിയ അഹമ്മദിയും പഴയ അഹമ്മദിയും ഈ മാതൃക കാണിച്ചാൽ ജമാഅത്തിന്റെ അഭിവൃദ്ധിയിൽ സഹായികളായി തീരും. ജൽസാ ദിനങ്ങളിൽ ഞാൻ ഇവിടുത്തെ തദ്ദേശീയരായ അഹമ്മദികളുമായി ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. അവരിൽ നവ അഹമ്മദികളുമുണ്ടായിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പേ ജമാഅത്തിൽ ചേർന്നവരാണവർ. കുറച്ചു വർഷം മുമ്പേ ബയ്യത്ത് ചെയ്തവരും അവരിലുണ്ടായിരുന്നു. അവിടെ ജർമ്മൻകാരനായ ഒരു നവമുസ്ലിം ചോദിച്ചു, ഭാരവാഹിയായിരുന്ന ഒരാൾ ഇപ്പോൾ ഭാരവാഹിയല്ലാത്ത കാരണത്താൽ പുതിയതായി വന്ന ഭാരവാഹിയോട് പൂർണമായും സഹകരിക്കുകയോ അയാളെ അനുസരിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ അതിനുള്ള ചികിത്സ എന്താണ്? എങ്ങനെ അദ്ദേഹത്തെ നന്നാക്കിയെടുക്കാൻ കഴിയും? ഇവിടെ നന്നാക്കിയെടുക്കുക എന്ന പ്രശ്നം പിന്നീടാണ് വരുന്നത്. ഈ ചോദ്യം എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കിക്കളഞ്ഞു. പാകിസ്ഥാനിൽ നിന്ന് വന്ന അഹമ്മദികൾ തങ്ങളുടെ ഈ മാതൃകയാണോ സ്ഥാപിച്ചിട്ടുള്ളത്? ഭാരവാഹി ആയിരിക്കുവോളം നിസാമിനെ സംബന്ധിച്ച് വാദോരാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയും മറ്റുള്ളവരുടെ അനുസരണം പ്രതീക്ഷിക്കുകയും ചെയ്തു. ഭാരവാഹിത്വം അവസാനിക്കുന്നതോടെ തികച്ചിനും ഒന്നിനും കൊള്ളാത്ത മുതലായിത്തീരുന്നു. പാകിസ്ഥാനികൾ എപ്പോഴും ഓർമ്മ വെക്കണം, നിങ്ങളിൽ നിന്ന് ഉന്നതമായ മാതൃകയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ മാതൃകയാണ് സ്ഥാപിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച ആ പഴയ ശിക്ഷണം പാഴാക്കി കളഞ്ഞു. ജൽസയിൽ പങ്കെടുത്തതിന്റെ ഉദ്ദേശ്യവും നഷ്ടപ്പെടുത്തി. മറ്റൊന്നോർക്കുക, എല്ലാ ജനതകളും ഇൻഷാല്ലാഹ് അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിൽ പ്രവേശിക്കുന്നവരാണ്. ഓരോ ജനതയും ജമാഅത്ത് വ്യവസ്ഥിതിയിൽ ചേർന്നുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രത്തിന്റെ വ്യവസ്ഥിതിയും സ്വയം നടത്തേണ്ടവരാണ്. അതുകൊണ്ട് ഈ വിചാരത്തോടെ നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക. പുതിയതായി വന്ന ഒരു ജർമ്മൻ ഞങ്ങളെ എന്ത് നിയന്ത്രിക്കാനാണ്, ഞങ്ങളുടെ ഭാരവാഹിയാകാൻ അയാൾക്ക് എന്തർഹതയാണ് എന്ന് ചിന്തിക്കാതെ, നിങ്ങൾ ഭാരവാഹിയാകാതെ പുതിയതായി വന്നയാൾ ഭാരവാഹിയായതിൽ ചിന്തിച്ച് ഇസ്തിഗ്ഫാർ അധികമായി നിങ്ങൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ ബലഹീനത കൊണ്ട് അള്ളാഹു ജമാഅത്തിന് സേവനം ചെയ്യാനുള്ള അവസരം നമ്മളിൽ നിന്ന് തിരിച്ചെടുത്ത് ഈ പുതിയതായി വന്നവർക്ക് കൊടുത്തു. ഇവർ ആത്മാർത്ഥതയിലും കൂറിലും നിസാമിനെ അനുസരിക്കുന്ന കാര്യത്തിലും ഉയർന്നുകൊണ്ടേ പോകുന്നു. ആ ജർമ്മൻകാരനോട് ഞാൻ പറഞ്ഞത് അത്തരക്കാർക്ക് സ്നേഹത്തോടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യാനാണ്. എന്നിട്ടും പിന്മാറുന്നില്ലെങ്കിൽ അമീർ സാഹിബിന് എഴുതുക. അമീർ സാഹിബ് പറഞ്ഞിട്ടും മനസ്സിലാക്കുന്നില്ലെങ്കിൽ എനിക്കെഴുതുക. അത്തരക്കാർക്കെതിരെ ഉടനെ നടപടി ഉണ്ടാകേണ്ടതാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് നന്മ ചെയ്യുന്നവരും ആത്മാർത്ഥതയിൽ ഉയർന്നവരുമായ ആളുകളെയാണ് ആവശ്യം. അല്ലാതെ സ്വാർത്ഥമതികളെയും തൻപ്രമാണിത്വം കാണിക്കുന്നവരെയുമല്ല. നേട്ടം ഉണ്ടാവുന്നിടത്തോളം അനുസരിക്കുകയും നേട്ടമില്ലാതാകുമ്പോൾ അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്നവരെയല്ല ജർമ്മൻ നവ അഹമ്മദികൾ. മാഷാല്ലാ, ജമാഅത്തിന്റെ നിസാം മനസ്സിലാക്കുന്നതിനുള്ള ശ്രമത്തിലും ഒരുപാട് അഭിവൃദ്ധിപ്പെടുന്നുണ്ട്. ഒരു ജർമ്മൻ യുവാവ് ചോദിച്ചു, ഒരു ഭാഗത്ത് ജമാഅത്തിന്റെ ജോലിയുണ്ട്, ജമാഅത്തിന്റെ ഏതെങ്കിലും ഒരു ഭാരവാഹി ഒരു ജോലി ഏൽപ്പിക്കുന്നു, മറുഭാഗത്ത് ശാഖാ സംഘടനകളുടെ അൻസാർ ലജന ഖുദ്ദാമിന്റെ ജോലിയുണ്ട്, അവരുടെ ഭാരവാഹികൾ അത് ഏൽപ്പിക്കുന്നു. ഉദാഹരണത്തിന്, ഒരേ സമയത്ത് ജമാഅത്തിന്റെ ഭാരവാഹി ഒരു ജോലി പറയുന്നു, ഖുദ്ദാമുൽ അഹമ്മദിയ്യയുടെ ഭാരവാഹിയും ഒരു ജോലി പറയുന്നു. ഞാൻ യുവാവായ കാരണത്താൽ ഖുദ്ദാമുൽ അഹമ്മദിയ്യയുടെ ജോലിയാണ് ആദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത്തരം സന്ദർഭത്തിൽ ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് ഞാൻ വിശദീകരിച്ചു മറുപടി കൊടുത്തിരുന്നു. അതിന്റെ ചുരുക്കം ഇതാണ്. എപ്പോഴും ഓർക്കുക, ജമാഅത്തിന്റെ വ്യവസ്ഥിതി ഒരു കേന്ദ്ര വ്യവസ്ഥിതിയാണ്. ഖുദ്ദാം, ലജന, അൻസാർ തുടങ്ങിയവ ശാഖാ സംഘടനകളാണ്. ഈ ശാഖാ സംഘടനകളും നേരിട്ട് കാലത്തിന്റെ ഖലീഫയുടെ കീഴിലാണുള്ളതെന്നത് ശരി. മാർഗനിർദ്ദേശങ്ങൾ കാലത്തിന്റെ ഖലീഫയാണ് നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രോഗ്രാം തയ്യാറാക്കുന്നത്. പക്ഷേ ജമാഅത്തിന്റെ വ്യവസ്ഥിതി അടിത്തറയാണ്. കാലത്തിന്റെ ഖലീഫ സ്ഥാപിച്ചിട്ടുള്ള വ്യവസ്ഥിതികളിൽ ഏറ്റവും ഉയർന്ന വ്യവസ്ഥിതിയാണത്. ഓരോ ശാഖാ സംഘടനകളുടെയും അംഗം ജമാഅത്തിന്റെയും അംഗമാണ്. ജമാഅത്തിന്റെ അംഗം എന്ന നിലയിൽ അവർ ജമാഅത്തിന്റെ നിസാം പാലിക്കാൻ നിർബന്ധിതരാണ്. ജമാഅത്തിന്റെ ഏതെങ്കിലും ഭാരവാഹി, ഏതെങ്കിലും യുവാവിനെ, ഏതെങ്കിലും ഹാദിമിനെ ജമാഅത്ത് അംഗമെന്ന നിലയിൽ എന്തെങ്കിലും ജോലി ഏൽപ്പിക്കുന്നു, അതിനോടൊപ്പം ഖുദ്ദാമുൽ അഹമ്മദിയ്യയുടെ ഭാരവാഹിയും എന്തെങ്കിലും ജോലി ഏൽപ്പിക്കുന്നു, അപ്പോൾ ആ ഹാദിം ഹാദിമെന്ന നിലയിലല്ല, മറിച്ച് ജമാഅത്ത് അംഗമെന്ന നിലയിൽ ഖുദ്ദാമുൽ അഹമ്മദിയ്യയുമായി ബന്ധപ്പെട്ട ഭാരവാഹിയെ വിവരമറിയിച്ച് ജമാഅത്ത് ഇന്ന ജോലി ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് പറയുകയും ഞാൻ ആദ്യം അത് ചെയ്യാൻ പോകുന്നുവെന്ന് പറഞ്ഞ് ആ ജോലി ആദ്യം ചെയ്യുകയും വേണം. ഖുദ്ദാമുൽ അഹമ്മദിയ്യയുടെ ജോലി അതിനുശേഷം ചെയ്യുക. അടിയന്തരഘട്ടത്തിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഊഴമനുസരിച്ചിട്ടുള്ള പ്രവർത്തന കലണ്ടറുകൾ ജമാഅത്തിന്റേതും ശാഖാ സംഘടനകളുടേതുമുണ്ട്. ജമാഅത്തിന്റെ കലണ്ടറാണ് ആദ്യം തയ്യാറായി ഇറങ്ങുന്നത്. അതുകൊണ്ട് ശാഖാ സംഘടനകൾ അവരുടെ പരിപാടികൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഉദാഹരണത്തിന്, ഇജ്തിമ, ടൂർണമെന്റ് അല്ലെങ്കിൽ വിവിധ ജൽസകൾ തുടങ്ങിയവ. അടിയന്തരമായി ജമാഅത്തിന്റെ പരിപാടി എവിടെയെങ്കിലും സംഘടിപ്പിക്കേണ്ടി വന്നാൽ ജമാഅത്തിന്റെ പരിപാടി എന്തായാലും ശാഖാ സംഘടനകളുടെ പരിപാടിയേക്കാൾ പ്രധാനമാണ്. ശാഖാ സംഘടനകളുടെ പരിപാടിയിൽ ജമാഅത്തിന്റെ സംഘാടകർക്ക് നേരിട്ട് ഇടപെടാൻ അവകാശമില്ല. ഈ കാര്യവും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. തദ്ദേശ ജമാഅത്ത് വ്യവസ്ഥിതി ശാഖാ സംഘടനകളുടെ വ്യവസ്ഥിതിയേക്കാൾ ഉയർന്നതാണെങ്കിൽ കൂടി പ്രസിഡന്റുമാർ, അമീറുമാർ തുടങ്ങിയവർ ഖുദ്ദാമുൽ അഹമ്മദിയ്യയുടെ പ്രവർത്തനങ്ങളിൽ കൈകടത്താൻ പാടുള്ളതല്ല. അതുപോലെ ലജനയുടെ പ്രവർത്തനങ്ങളിലും അൻസാറുള്ളയുടെ പ്രവർത്തനങ്ങളിലും കൈകടത്തരുത്. ശാഖാ സംഘടനകളിൽ ജമാഅത്ത് വിരുദ്ധമായ എന്തെങ്കിലും പ്രവർത്തനം നടക്കുന്നതായി അമീറുമാർ കണ്ടാൽ ഉടനെ അതുമായി ബന്ധപ്പെട്ട ശാഖാ സംഘടനയുടെ സദറിന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. തദ്ദേശപരമായ നിലയിലാണെങ്കിൽ അമീറിനെ അറിയിക്കുകയും കായിദിന് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. എത്രയും വേഗം ഖലീഫയെ അക്കാര്യം അറിയിക്കേണ്ടത് നിർബന്ധമാണ്. കാരണം ജമാഅത്തിന്റെ പാരമ്പര്യ പരിശുദ്ധി എന്തായാലും നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ അവരുടെ പരിപാടികളിലൊന്നും നേരിട്ട് കൈയടത്താൻ പാടില്ല എന്ന വ്യത്യാസം ഓർക്കേണ്ടതാണ്. മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഈ ചോദ്യമുണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ചുരുക്കി പറയുന്നത്. ലജനയുടെ മീറ്റിംഗിനെക്കുറിച്ച് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ലജനയുടെ ചില തദ്ദേശ സംഘടനകളിൽ നിന്ന് ഈ ചോദ്യം ഉയരാറുണ്ട്. അതായത് മാസത്തിൽ നടക്കുന്ന പുരുഷന്മാരുടെ മീറ്റിംഗിൽ സ്ത്രീകളെ പങ്കെടുപ്പിക്കേണ്ടതുണ്ടോ എന്നതാണത്. ലജനയ്ക്ക് അവരുടേതായ മീറ്റിംഗ് മാസത്തിൽ നടക്കാറുണ്ട്. അതുകൊണ്ട് മാസത്തിൽ നടക്കുന്ന ജമാഅത്തിന്റെ മീറ്റിംഗുകളിൽ ലജനയെ വിളിക്കേണ്ട കാര്യമില്ല. അതിൽ പങ്കെടുക്കൽ അവർക്ക് നിർബന്ധവുമല്ല. സീറത്തുൻ നബി, യോമേ മുസ്ലിം മൗദ്, യോമേ മസീഹ മൗദ്, യോമേ ഖിലാഫത്ത് തുടങ്ങിയ വലിയ യോഗങ്ങളിലോ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരമോ മേഖലയുടെ നിർദ്ദേശപ്രകാരമോ നടക്കുന്ന മറ്റു പരിപാടികളിലോ ലജനകൾ തീർച്ചയായും പങ്കെടുക്കേണ്ടതാണ്. അതിനു പുറമെ ലജനയ്ക്ക് സ്വയം ഈ മീറ്റിംഗുകൾ നടത്താവുന്നതുമാണ്. ഹസരത്ത് മുസ്ലിഹ് മൗദ് റളിയല്ലാഹു അൻഹു ശാഖാ സംഘടന രൂപീകരിച്ചതിന്റെ ഉദ്ദേശ്യം ജമാഅത്തിലെ ഓരോ വിഭാഗങ്ങളെയും ജമാഅത്തിന്റെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുക എന്നതാണ്. ജമാഅത്തിന്റെ അഭിവൃദ്ധിയുടെ ഒഴുക്കിന് വേഗം കൂട്ടുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശ്യം. ഓരോ ശാഖാ സംഘടനയ്ക്കും അവരവരുടേതായ പ്രവർത്തന രൂപരേഖ ഉണ്ടായിരിക്കണം. ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ കണ്ട് ഞാൻ മുമ്പേ എന്ന നിലയിൽ പരസ്പരം മത്സരിച്ച് മുന്നേറാനുള്ള ആത്മാവുണ്ടാക്കാനാണിത്. റെയിൽപാളം പോലെ സമാന്തരമായി രണ്ടും പ്രവർത്തിക്കണം. തമ്മിൽ കൂട്ടിയിടിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇതും അള്ളാഹു നൽകിയ സമ്മാനങ്ങളിലൊരു സമ്മാനമാണ്. ഇസ്ലാമിന്റെയും അഹമ്മദീയത്തിന്റെയും വണ്ടി ആ പാളത്തിലൂടെ സഞ്ചരിച്ച് നിലകൾ താണ്ടി ദൂരത്തെത്താൻ അതിനെ ആദരിക്കുകയും വേണം. ഇസ്ലാമിന്റെ പതാക ലോകത്ത് പാറിക്കളിക്കുന്നു നമുക്ക് കാണുമാറാകണം. ജൽസയുമായി ബന്ധപ്പെട്ട വേറൊരു കാര്യം സ്ത്രീകളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പരിപാടികൾ നടക്കുമ്പോൾ സ്ത്രീകളുടെ പന്തലിൽ ഒരുപാട് ഒച്ചയും ബഹളവും ഉണ്ടാകുന്നു എന്ന പരാതി പൊതുവെ സ്ത്രീകളിൽ നിന്നാണ് ഉണ്ടായിരുന്നത്. എന്റെ പ്രസംഗത്തിനിടയിലും കുട്ടികൾ കാരണത്താൽ കുറച്ച് ബഹളമുണ്ടാകുമായിരുന്നു. യു കെയിൽ നടക്കുന്നതുപോലെ ഇവിടെയും കുട്ടികളുള്ള ഉമ്മമാർക്കിരിക്കാൻ പ്രത്യേക പന്തലിടണമെന്ന് ഞാൻ സംഘാടകരോട് പറഞ്ഞിരുന്നു. മെയിൻ പന്തലിൽ ബഹളം ഏറ്റവും കുറയ്ക്കാനാണ് ഇങ്ങനെ ചെയ്തത്. സ്ത്രീകൾ ബഹളം വെക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ട് കുട്ടികളെ പഴിചാരാനുള്ള അവസരം മുമ്പേ അവർക്ക് കിട്ടിയിരുന്നു. എന്തായാലും ഇപ്രാവശ്യം അസാധാരണമായ നിലയിൽ എന്റെ പ്രസംഗത്തിനിടയിൽ സ്ത്രീകൾ നിശബ്ദത പാലിച്ചു. ആ നിശബ്ദത കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നിയിരുന്നു. ഞാനതിൽ സന്തോഷിക്കുകയും ചെയ്തു. കുട്ടികളെ പഴിചാരിക്കൊണ്ട് സ്ത്രീകൾ സംസാരിക്കുന്നുണ്ടെന്ന എന്റെ തെറ്റായ ധാരണയിൽ ഞാൻ വ്യസനിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എന്റെ ആ സദ്ഭാവന കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അകന്നുപോയി. എന്റെ ധാരണ തെറ്റായിരുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ പ്രസംഗം കൂടാതെയുള്ള പ്രസംഗങ്ങളിൽ സ്ത്രീകൾ തീരെ നിശബ്ദത പാലിച്ചില്ല. ഒരു വലിയ വിഭാഗം സ്ത്രീകൾ തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരുന്നു. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്ത്രീകൾ പറഞ്ഞിട്ടും അവർ നിശബ്ദരായില്ല. ആരോ പറഞ്ഞത്, ആദ്യം ഇന്നവളോട് മിണ്ടാതിരിക്കാൻ പറ, എന്നാൽ ഞാൻ മിണ്ടാതിരിക്കും എന്നായിരുന്നു. ചിലർ ചോദിച്ചത്, ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളെ കാണാൻ സമ്മതിക്കാറില്ല, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത്, എന്നിട്ടും സംസാരിക്കാൻ പാടില്ല എന്നാണോ പറയുന്നത് എന്നായിരുന്നു. സദുദ്ദേശത്തോടെ ജൽസാ പരിപാടികൾ കേൾക്കാൻ വന്ന പാവം സ്ത്രീകൾക്ക് ഒച്ചയും ബഹളവും കാരണം അത് കേൾക്കാനോ ഫലമെടുക്കാനോ കഴിഞ്ഞില്ല. പരിപാടി കേൾക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് സ്ത്രീകൾ കരയുന്നുണ്ടായിരുന്നു. മൈക്രോഫോണിൽ നിന്നുള്ള ശബ്ദം പോലും കേൾക്കാൻ പറ്റാത്തത്ര ബഹളമായിരുന്നു ഒരു നേരത്ത്. ഹസ്രത്ത് മസീഹ് മഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ജൽസയുടെ ചിട്ടകൾ ആളുകൾ പാലിക്കാത്ത കാരണത്താൽ ഒരു വർഷം ജൽസ നടത്തിയിരുന്നില്ല. വിശാല രീതിയിലുള്ള ലജനയുടെ ജൽസ നിർത്തിയാലോ എന്ന് ഞാനും ചിന്തിക്കുകയാണ്. ചെറിയ തോതിലുള്ള റീജിയണൽ ജൽസ അവർക്കായി സംഘടിപ്പിക്കുക. പിന്നീട് ശിക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അത് തൃപ്തികരമെന്ന് ബോധ്യമായാൽ കേന്ദ്ര ജൽസയിൽ പങ്കെടുപ്പിക്കുക. അല്ലെങ്കിൽ രണ്ടാമത്തെ രീതി, അവർക്ക് അല്പം മനസ്സിലാക്കി കൊടുക്കുന്നതിനായി ഞാൻ നേരിട്ട് ലജനയോട് പ്രസംഗിക്കുന്നത് നിർത്തുക എന്നതാണ്. അതായത് ഈ വർഷം ലജന എല്ലാ പരിപാടികളും നിശബ്ദതയോടെ കേട്ടു എന്നറിയാൻ കഴിയുന്നത് വരെ ലജനയെ സംബോധന ചെയ്ത് ഞാൻ സംസാരിക്കാതിരിക്കുക. ജൽസ കേൾക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി മാത്രം വരുന്ന സ്ത്രീകളുടെ വലിയൊരു വിഭാഗത്തിന് എന്റെ വാക്കുകൾ വളരെ വിഷമമുണ്ടാക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ചികിത്സയ്ക്ക് ചിലപ്പോൾ കയ്പുള്ള ഗുളികകളും കൊടുക്കേണ്ടി വരും. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വർഷം ജൽസ സംഘടിപ്പിക്കാതിരുന്നത് പോലെ ഇവിടെയും ചെയ്താൽ ഒരുപക്ഷെ മാറ്റമുണ്ടാവും. അല്ലെങ്കിൽ വളരെ താൽപര്യത്തോടും ഉത്സാഹത്തോടും കൂടി ജൽസ പരിപാടികൾ കേൾക്കുന്ന നവ അഹമ്മദുകളും കുറച്ചുമാത്രം സംസാരശീലമുള്ളവരുമായ 20-25 വയസ്സുള്ള സ്ത്രീകൾക്ക് കേന്ദ്ര ജൽസയിൽ പങ്കെടുക്കാൻ അനുവാദം കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ നിയന്ത്രിക്കുക. ഇതിവിടുത്തെ കാര്യം മാത്രമല്ല, മറിച്ച് എന്റെ പ്രതിനിധികൾ മുഖേന വിവിധ രാജ്യങ്ങളിലെ ജമാഅത്തുകളിൽ നിന്ന് റിപ്പോർട്ടെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തങ്ങളുടെ സ്ഥാനം സ്ത്രീകൾ മനസ്സിലാക്കാനും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും അവരോട് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ വളരെ കുറച്ചുപേർ മാത്രമേ അത് ശ്രദ്ധിക്കുന്നുള്ളൂ. എന്റെ പ്രസംഗത്തിനിടയിൽ ലജനയുടെ പന്തലിൽ പൂർണ്ണ നിശബ്ദതയായിരുന്നു. ഞാൻ മനസ്സിലാക്കി എന്റെ വാക്കുകളനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന്. പക്ഷേ ഞാൻ പന്തലിൽ നിന്ന് പുറത്തു വന്നുടനെ അവരുടെ ബഹളം തുടങ്ങി. അതേ ബഹളം, അതേ കാര്യം, മുഴുവൻ പരിപാടിയിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ. ഓർമ്മിക്കുക, പഴയ അഹമ്മദികൾക്കും ഇത് ചിന്തിക്കാനുള്ള നിമിഷമാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള പ്രവൃത്തി നടത്തുമ്പോൾ പുതിയതായി വരുന്നവർ ആത്മാർത്ഥതയിൽ വളരുന്നു എന്ന കാര്യം മറക്കരുത്. പഴയ ആളുകൾക്ക് ജൽസയുടെ ഉദ്ദേശ്യലക്ഷ്യങ്ങൾ പറഞ്ഞതിൽ പരസ്പരമുള്ള ബന്ധം വർദ്ധിപ്പിക്കുക എന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ എന്ന് തോന്നുന്നു. കർമ്മങ്ങൾ സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് ചെയ്യുന്നില്ലെങ്കിൽ അത് ശരിയാണെങ്കിലും നല്ലതാണെങ്കിലും സൽക്കർമ്മം എന്ന് പറയപ്പെടുകയില്ല. ലജന ഇമായില്ലായുടെ സംഘടനയും താഴെ തട്ട് തുടങ്ങി, അതായത് തദ്ദേശ സംഘടന തുടങ്ങി, പ്രാദേശിക സംഘടന തുടങ്ങി, മേലേ തട്ടായ കേന്ദ്ര സംഘടന വരെ തർബിയത്തിൽ വന്നിട്ടുള്ള ഈ കുറവിന് ഉത്തരവാദികളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വലിയ വലിയ മസലകൾ ഓർമ്മ വയ്ക്കുന്നതിനേക്കാൾ ഉത്തമം ആദ്യം സ്വയം ശിക്ഷണമുള്ളവരാകുക എന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ജമാഅത്തിലേക്ക് പുതിയതായി വരുന്നവർ തങ്ങളുടെ ആത്മാർത്ഥതയിൽ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെല്ലായിടത്തും ഇത് കാണാം. ഇവരെ കാണുമ്പോൾ സന്തോഷമുണ്ടാകുന്നു. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തആല നന്മയിലും ആത്മാർത്ഥതയിലും വളരുന്ന ജനങ്ങളെ ഓരോ രാജ്യത്തും നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അത് കാണുമ്പോൾ മനസ്സിൽ നിന്ന് അനിയന്ത്രിതമായി ദൈവസ്തുതി ഉയരുകയും അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ പഴയ അഹമ്മദികളുടെ ത്യാഗങ്ങളെ അവരുടെ മക്കൾ പാഴാക്കിക്കളയുമോ എന്നും ചിന്തിച്ചു പോവുകയാണ്. ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട അധ്യാപനത്തിന്റെ വലിയ സ്വാധീനമാണ് ജർമ്മൻകാരിലുള്ളത്. പ്രത്യേകിച്ച് അഹമ്മദിയായിക്കൊണ്ടിരിക്കുന്ന യുവാക്കളിലും യുവതികളിലും കഴിവിന്റെ പരമാവധി എല്ലാ കൽപ്പനകളും അംഗീകരിക്കാനും അതിൽ നടപ്പിൽ വരുത്തുവാനും അവർ ശ്രമിക്കുന്നു. താൽക്കാലികമായ അനുസരണമല്ല, മറിച്ച് അനുസരണത്തിന്റെ മുഖം സ്ഥിരമായി തങ്ങളുടെ പിടലിയിൽ വയ്ക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നവ അഹമ്മദികളുടെ സംഖ്യ നൂറുകണക്കിനേയുള്ളൂ. ഈ ചെറുവിഭാഗത്തിലും അനുസരണത്തിന്റെയും സേവനത്തിന്റെയും വികാരം പ്രകടമായി കാണുന്നു. ഈ ആളുകൾ തെളിഞ്ഞ് മുന്നിൽ വരുന്നു. ഇൻഷാ അല്ലാ ഈ സംഖ്യ ആയിരങ്ങളിലും ലക്ഷങ്ങളിലും എത്തിച്ചേരുന്ന കാലം വിദൂരമല്ല. അതുകൊണ്ട് ഞാൻ ജർമ്മൻകാരായ അഹമ്മദികളോടും പറയുകയാണ്, ഇസ്ലാമിന്റെ അധ്യാപനം നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിൽ വരുത്തുന്നതിനോടൊപ്പം സന്മാർഗത്തിന്റെ ദീപമായിക്കൊണ്ട് നിങ്ങളുടെ നാട്ടുകാരായ സഹോദരങ്ങളിലും ഈ അധ്യാപനം പരത്തുക. നിങ്ങൾക്ക് കിട്ടിയ ഇസ്ലാമിന്റെ വെളിച്ചം കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സുകളും തെളിക്കുക. ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനം മറ്റുള്ളവർക്കും പറഞ്ഞുകൊടുക്കുക. ഇസ്ലാം അക്രമവാസനയുള്ള മതമാണെന്ന പേരുദോഷം കഴുകിക്കളയുക. കഴിഞ്ഞ ദിവസം ഇവിടെ ജർമ്മനിയിൽ കുറച്ച് ചെറുപ്പക്കാർ അറസ്റ്റിലായി. അവരിൽ ചിലർ ജർമ്മൻകാരും ചിലർ തുർക്കികളുമായിരുന്നു. അവർ ഭീകര പ്രവർത്തനം നടത്താനുള്ള ശ്രമത്തിലായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം നേടി വന്നവരാണെന്ന് പറയപ്പെടുന്നു. ഒരു വലിയ നഷ്ടത്തിൽ നിന്ന് അള്ളാഹു ഈ രാജ്യത്തെ കാത്തുരക്ഷിച്ചു.
ഈ വഴിതെറ്റിയ ചെറുപ്പക്കാർക്കും ഇസ്ലാമിന്റെ ശരിയായ പാഠം എത്തിച്ചു കൊടുക്കുക. ഇവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിനെ ഇസ്ലാമായി കാണരുതെന്നും യഥാർത്ഥ ഇസ്ലാമിന് വേണ്ടി ഞങ്ങളുടെ അടുത്ത് വരികയെന്നും ഞങ്ങൾ പറയുന്നത് കേൾക്കുകയെന്നും അവരോട് പറയുക. ഈ സന്ദേശമെത്തിക്കാൻ എല്ലാ പരിപാടികളും അടങ്ങിയ പദ്ധതി ആസൂത്രണം ചെയ്യേണ്ടതാണ്. നന്ദി പ്രകടിപ്പിക്കാനും അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസരാകാനുമുള്ള രീതിയാണിത്. പാകിസ്ഥാനി അഹമ്മദികളോട് ഞാൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ അവസ്ഥയിൽ ആദ്യത്തേക്കാൾ കൂടുതൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുക. നിങ്ങളിൽ വിപ്ലവം ഉണ്ടാക്കി തീർക്കുക. ഇതാണ് ശരിയായ നന്ദി പ്രകടന രീതി. അഹമ്മദീയത്തിന് വേണ്ടി ത്യാഗം വരിച്ച നിങ്ങളുടെ മഹാത്മാക്കളുടെ പേരിനെ ജീവനോടെ നിലനിർത്താനുള്ള രീതിയാണിത്. ജമാഅത്ത് അംഗങ്ങളായിക്കൊണ്ട് കടമകൾ നിറവേറ്റാനുള്ള രീതിയും ഇത് തന്നെയാണ്. അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ജൽസയുടെ അനുഗ്രഹങ്ങളിൽ ഒരനുഗ്രഹം ഇങ്ങനെയും കിട്ടി. അള്ളാഹു തആല ഈ ദിനങ്ങളിൽ 11 സ്ത്രീ പുരുഷന്മാർക്ക് അഹമ്മദിത്വ സ്വീകരിക്കാൻ ഭാഗ്യം നൽകി. പുരുഷന്മാരും എന്റെ കയ്യിൽ നേരിട്ട് ബൈഅത്ത് ചെയ്തു. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. ഈ വർഷം ചേർന്നവരും ജൽസയുടെ അവസരത്തിൽ ചേർന്ന 5-6 പുരുഷന്മാരുമാണ് ബൈഅത്ത് ചെയ്തത്. അപ്പോഴും ഞാൻ ഈ നവ അഹമ്മദികളുടെ അത്ഭുതകരമായ മാനസികാവസ്ഥ കണ്ടു. ഇപ്രാവശ്യം അധികമാരും അറിയാത്ത ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ ജർമ്മനി സ്ത്രീകളിൽ നിന്നും ഇപ്രാവശ്യം നേരിട്ട് ബൈഅത്ത് വാങ്ങി. അതിങ്ങനെയായിരുന്നു, എന്റെ ഭാര്യയുടെ കയ്യിൽ ഞാൻ പിടിച്ചുകൊണ്ടും പിന്നിലിരുന്നവർ അവരെ സ്പർശിച്ചുകൊണ്ടും 60-70 സ്ത്രീകൾ ചങ്ങല പോലെയിരുന്നാണ് ബൈഅത്ത് ചെയ്തത്. ബൈഅത്ത് ചെയ്തവരിൽ അടുത്ത കാലത്ത് ബൈഅത്ത് ചെയ്തവരും ഉണ്ടായിരുന്നു. പൊതുവെ എല്ലാ സ്ത്രീകളുടെയും പ്രത്യേകിച്ച് പുതിയതായി ബൈഅത്ത് ചെയ്തവരുടെ മാനസിക അവസ്ഥ അത്ഭുതമുളവാക്കുന്നതായിരുന്നു. അവരുടെ ആത്മാർത്ഥതയിൽ നിന്നും മാനസിക ഭാവങ്ങളിൽ നിന്നും അള്ളാഹുവിൽ നിന്ന് അവസാനം വന്ന ഹദ്രത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അഭയകേന്ദ്രത്തിലെത്തിയപ്പോൾ അവരിലുണ്ടായ മാറ്റം വ്യക്തമായും കാണാമായിരുന്നു. ബയ്യത്തിന്റെ വാക്കുകൾ പറയാൻ ആരംഭിച്ചതോടെ അവർ വിതുമ്പാൻ തുടങ്ങി. ബയ്യത്തിന് ശേഷം ദുആ ചെയ്യുന്ന അവസരത്തിലുണ്ടായവരുടെ അവസ്ഥ വിവരണാതീതമാണ്. പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഞാൻ വന്നതിന് ശേഷം അവർ ശുക്രന്റെ സുജൂദ് ചെയ്തുകൊണ്ടിരുന്നുവെന്നാണ്. അള്ളാഹുവിനെ മറന്നു കഴിയുന്ന സമൂഹത്തിൽ നിന്ന് വന്ന ചെറുപ്പക്കാരികളാണിവർ. അവർ അള്ളാഹുവിന്റെ മസീഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യസന്ധനായ പ്രേമിയുമായി ബന്ധം സ്ഥാപിച്ചു. ദുനിയാവിനെയും തങ്ങളുടെ സമൂഹത്തെയും നേരിട്ടുകൊണ്ടാണ് അവർ ഏതനും പങ്കുകാരനില്ലാത്തവനുമായ അള്ളാഹുവിനോട് സ്നേഹത്തിന്റെയും കൂറിന്റെയും സത്യസന്ധതയുടെയും ജീവസുറ്റ ബന്ധം സ്ഥാപിച്ചത്. ഇതും ജൽസയുടെ അനുഗ്രഹമാണ്. നമ്മളെപ്പോഴും അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കുകയും ബയ്യത്തിന്റെ നിബന്ധനകളിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കുകയും അള്ളാഹുവിനെയും റസൂലിനെയും പരിപൂർണമായും പിൻപറ്റുകയും ചെയ്യുമ്പോഴാണ് അവൻ ഇത്തരം ഫലം നൽകുന്നത്. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിലെ ഫലപ്രദനായ അംഗം എന്ന് പറയപ്പെടുന്നതും അപ്പോഴാണ്. അല്ലെങ്കിൽ ഉണങ്ങിപ്പോയ കൊമ്പുപോലെയായിരിക്കും. കത്തിക്കാൻ ഉപയോഗിക്കാമെന്നല്ലാതെ അതുകൊണ്ട് ഫലമൊന്നുമില്ല. അതുകൊണ്ട് അഹമ്മദികൾ ഉണക്ക ശാഖകളാകുന്നതിന് പകരം പച്ചടിപ്പുള്ളതും പഴം പിടിക്കുന്നതുമായ ശാഖകളാകേണ്ടതാണ്. ഉള്ളിൽ പരിവർത്തനമുണ്ടാക്കുകയും അള്ളാഹുവിന്റെ നല്ല ദാസരായി തീരുകയും അവനോട് നന്ദി കാണിക്കുകയും ചെയ്തുകൊണ്ട് ജൽസയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിൽ നിന്ന് ഫലമെടുക്കുക. അള്ളാഹു നമുക്കതിന് സൗഭാഗ്യം നൽകുമാറാകട്ടെ. Allahumma inna nas'aluka min 'ilmin nafi'in wa 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 'ilmin